Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ശ്രീമുഖേർത്തനാശ്വരീ സദാശിവസമാരംഭാചാര്യമധ്യം അസ്മദാചാര്യവന്ദ ഭഗവത്പാദശങ്കരാചാര്യംഭാഷ്യേശ്വരഗുരുരാത്മേ തദൈക്ഷതബഹുസ്യാം പ്രജായേതി തത്തേജോ അസൃജത തത്തേജ ഐച്ഛത ബഹുസ്യാം പ്രജായേതി തദപോ അസൃജത തസ്മാം യത്ര യത്ന ക്വച ശോചതി സ്വേദദേവാ പുരുഷസ്തേജസേവ തദ്ധ്യാപോ ജായന്തി ആപ ഐന്ത ബഹുഹ്യമ പ്രജയേ മഹേതി തന്നം അസൃജന്ത തസ്മാവച വർഷതി തദ്വൂയിഷ്ടം അന്നം ഭവതി അധ്യ അന്നം ജാതെ തത്സൈത ഈക്ഷാം ദർശനം കൃതവത്. തത്സത് സദേവ സൗമ്യ എന്ന് പറഞ്ഞാൽ തത് ആ സത് അങ്ങനെയാണ് തത് സത് എന്ന് പറഞ്ഞു. തത്വമസി പറയുന്ന ആ തത് ആ തത് സത് ഈക്ഷത ഐക്ഷത ഈക്ഷാം ദർശനം കൃതവത്. ഈക്ഷ ദർശനേ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് ഐക്ഷത എന്നുള്ളൊരു ഗുണ്ടായത്. അതുകൊണ്ട് പറയുന്നു ഈക്ഷദർശനം കൃതവത്, അത് ദർശിച്ചു എന്നാണ്. ആ സത്തിൽ ദർശനം ഉണ്ടായി, ദർശിച്ചു, സങ്കല്പമുണ്ടായി എന്ന് പറയാം, ജ്ഞാനമുണ്ടായി എന്നെല്ലാം പറയാം. അധസ്ഥന പ്രധാനം സാങ്കിപരികൽപ്പിതം ജഗത് കാരണം, സത്താണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ജഗത് കാരണമായ സത്താണ് നീ എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. പക്ഷെ ജഗത്തിന് കാരണം സത്താണെന്ന് സാങ്കിന്മാർ പറയുന്നില്ല. അവർ പറയുന്നത് പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി. പ്രകൃതി എന്നിവർ പറയുന്നത് സത്വരജ തമസുകളുടെ സാമ്യാവസ്ഥയായിരിക്കുന്ന പ്രകൃതി. അതിൽ പരിണാമം സംഭവിച്ചാണ് ഈ നമ്മൾ ഈ കാണുന്ന പ്രകൃതി ഉണ്ടായത്. നമ്മൾ കാണുന്ന പ്രകൃതിയാണ് ജഗത്. അതിന് കാരണമായൊരു പ്രകൃതിയുണ്ട്, അതിനവർ കൊടുത്തിരിക്കുന്ന പേരാണ് പ്രധാനം. അത് ജഗത്തിന് കാരണവും പറയുന്നു, അതിനോട് നിഷേധിക്കുന്നു. പ്രധാനസ്യ അചേതനത്വ അഭിമാനം അവര് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് പ്രധാന അചേതനമാണ്. അചേതനമായത് ജഡ, അതിലെങ്ങനെ ഈക്ഷ അല്ലെങ്കിൽ ദർശനം ഉണ്ടാവും, എങ്ങനെ സങ്കല്പം ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും? ബ്രഹ്മസൂത്രത്തിൽ വളരെ വിശദമായി സംഖ്യന്മാരുടെ ഈ ആശയത്തെ സംഗ്രഹത്തിൽ നിഷേധിക്കുന്നുണ്ട്. അത് ശരിയല്ല. ജഡമായ അചേതനമായ ഒന്നും സൃഷ്ടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രധാനമാണ് ജഗത്തിന് കാരണമെന്നുള്ളത് ശരിയല്ല. പുരുഷനെ സ്വീകരിക്കുന്നു, പുരുഷൻ നിർഗുണനാണ്, അതുകൊണ്ട് പുരുഷന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജഡമായ പ്രധാനം സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. പരമപ്രകൃതി അംഗീകരിക്കുന്നില്ല. ഇതം തോ സത് ചേതനം വീക്ഷിച്ചിരുത്തുക. ജഡത്തിന് നേരെ വിരുദ്ധമായിരിക്കുന്നു ചേതനം, ചേതനത്തിന് നേരെ വിരുദ്ധമായത് ജഡം. സത് ചേതനമാണ് അത് സങ്കല്പിച്ചു. സങ്കല്പം പിന്നെ ചൈതന്യത്തിലെ സങ്കല്പിക്കും. ചേതനം അല്ലെങ്കിൽ സത്ത് എന്ന് പറയുന്നത് ഒരു സമുദ്രമാണെങ്കിൽ അതിലെ ഒരു തരംഗമാണ് ഈക്ഷ അല്ലെങ്കിൽ ദർശനം. സമുദ്രത്തിൽ ചിലപ്പോൾ ശാന്തമായിരിക്കും, ചിലപ്പോൾ അതൊന്ന് ക്ഷോഭിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റു ചില സ്ഥലങ്ങൾ പറയും ചിത് ക്ഷോഭം എന്ന് പറയും. ചിത്തിലൊരു ക്ഷോഭം ഉണ്ടായി, അതാണ് ദർശനം. അത് ജ്ഞാനമാണ്, അതാണ് സൃഷ്ടിയുടെ ആരംഭം. സൃഷ്ടി തുടങ്ങുന്ന അങ്ങനെയാണ് ചിത്തിലൊരു ക്ഷോഭം ഉണ്ടാകുന്നത്. എങ്ങനെ അതിന് സമാധാനം പറയാൻ പറ്റത്തില്ല. സമാധാനം പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാക്കാണ് മായ. സുഷുപ്തിയിൽ നിന്നും എങ്ങനെ ജാഗ്രതത്തിലേക്ക് വരുന്നു? സമാധാനം പലതും പറയുന്നുണ്ട്, പക്ഷെ ശരിയായൊരു സമാധാനം ഇല്ല. അതായത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നത് ബോധപൂർവമാണോ? ആ ചോദ്യത്തിന് സമാധാനം പറയാൻ പറ്റത്തില്ല. ബോധപൂർവം എന്ന് പറയണമെങ്കിൽ അവിടെ ബോധം ഉണ്ടായിരിക്കും. ബോധം മുമ്പിലുണ്ടായാലേ ബോധപൂർവം എന്ന് പറയാൻ പറ്റും. ബോധപൂർവം ജാഗ്രതയിലേക്ക് വരാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ സംഭവിക്കുന്നു? അതങ്ങനെ സംഭവിക്കുന്നു അത്രമാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറനിമിത്തമായി സംഭവിക്കുന്നു, അതിനൊരു നിമിത്തമുണ്ട്. ആ ജാഗ്രതയിലേക്കുള്ള വരവിന് ഒരു നിമിത്തമുണ്ട്, അതങ്ങനെ സംഭവിക്കുന്നു അത്രമാത്രം. എനിക്ക് ജാഗ്രതയിലേക്ക് വരണമെന്ന് സങ്കല്പിച്ചിട്ട് ഒരാൾക്ക് വരാൻ പറ്റത്തില്ല. സംസ്കാരം കൊണ്ടെന്നോ വാസന കൊണ്ടെന്നോ ഒന്ന് പറഞ്ഞാലും അവിടെ യുക്തിക്ക് നിരക്കില്ല. സംസ്കാരം അല്ലെങ്കിൽ വാസന ഏത് രൂപത്തിലിരുന്ന് ശരി, ഇനി സംസ്കാരത്തും കൊണ്ട് ജാഗ്രതയിലേക്ക് വന്നു പറഞ്ഞാൽ ആ സംസ്കാരത്തെ എന്താണ് പ്രചോദിപ്പിച്ചത്? ഇന്ന് നിദ്രയിൽ സംസ്കാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജാഗ്രതയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നിദ്രയിൽ നിദ്രാസമയത്ത് മുഴുവൻ സംസ്കാരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ ഗാഠ സുഷുപ്തി അങ്ങനെ തുടർന്നു? ഏത് സമയം ആ സംസ്കാരത്തിന് വരമായിരുന്നല്ലോ. ഒരാൾ പറയുന്നത് ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങി, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണർന്നു. എന്തായി ഒരു മണിക്കൂർ വരെ സംസ്കാരം കാത്തിരുന്നു, അതിന് മുമ്പ് എന്താ സംസ്കാരം പ്രവർത്തിക്കാത്തത്? വാസന എന്താ പ്രവർത്തിക്കാത്തത്? സമാധാനമില്ല. പിന്നെ എന്താണ് അതങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ ദർശനം സംഭവിക്കുന്നു. ആ ദർശനത്തിൽ സൃഷ്ടിയുണ്ടായി. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും പ്രാണികർമ്മവശാത്, പ്രാണികളുടെ കർമ്മമനുസരിച്ച്. ഇതൊക്കെ ഒരു സാമാന്യ യുക്തികളാണ്, ആത്യന്തികമല്ല. ഇത് അങ്ങനെ ഒരു സങ്കല്പമുണ്ടായി. അപ്പോൾ അത് ജ്ഞാനമാണ് സത്ത്. ഒന്ന് സത്ത് ചേതനം, രണ്ടുമൊന്ന് എന്ന് സത്തെന്നോ ജ്ഞാനമെന്നോ പറയാം. അതിനൊരു ദർശനമുണ്ടായി. തത് കഥം ഐക്ഷത ഇത്യാഹ, അതെങ്ങനെ സങ്കല്പിച്ചു? ബഹു പ്രഭൂതം സ്യാം ഭവേയം പ്രജായേയ പ്രകർഷേണ ഉത്പദ്ധേയ. ഞാൻ പലതാകട്ടെ, അങ്ങനെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ പലതിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായിരുന്നത്. ജാഗ്രതും അങ്ങനെയാണ്. അഹംബോധം ഉണ്ടാകുന്നു, അതാണ് ജാഗ്രതയിലേക്ക് വരുന്ന പൊതുവെ. അതോടൊപ്പം ഇതം ബോധം ഉണ്ടാകും. അഹം ഇതം, ഇത്, ഇത് എന്ന് പറയുന്ന അനന്തമായി ഉണ്ടാകും. പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നു. ശബ്ദം കേൾക്കുന്നു, രൂപം കാണുന്നു, ഇങ്ങനെ നാനാതരത്തിൽ ഇതം ബോധം ഉണ്ടാകുന്നു. അതിനാണ് ഇതം ബോധം എന്ന് പറയുന്നത്, വിഷയബോധം. പ്രഭൂതം സ്യാത് ഭവേയം പ്രജായേയ പ്രകർഷേണ ഉത്പദ്ധീത ഉണ്ടാകട്ടെ. അങ്ങനെ സങ്കല്പിച്ചു എന്ന് പറയുന്നതാണ്. ഇതരത്തിലുള്ള ദർശനമുണ്ടായി, സങ്കല്പമുണ്ടായി, പലതിനെ കുറിച്ചുള്ള സങ്കല്പമുണ്ടായി. ഉറങ്ങിക്കൊണ്ടിരുന്നവനെ സംബന്ധിച്ചുണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്താണ്? കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണം, ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ടുണ്ടാകുന്നത്. കാണുന്നു, രൂപത്തെ കാണുന്നു, കേൾക്കുന്നു, ശബ്ദത്തെ കേൾക്കുന്നു. കാണുന്നു, ചിന്തിക്കുന്നു, അതുപോലെ കേൾക്കുന്നു. പ്രത്യക്ഷമായി വരുന്നത് ശബ്ദം, രൂപം, ഗന്ധം, ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നു, അഗ്നിയെ സൃഷ്ടിച്ചു, ജലത്തെ സൃഷ്ടിച്ചു, പൃഥ്വിയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് സ്ഥൂലം പ്രത്യക്ഷമാകുന്നത്. ആകാശം, വായു അരൂപ്യമായതാണ്. അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് വരത്തില്ല മനസ്സിൽ. പെട്ടെന്ന് കൂടുതൽ സ്ഥൂലമായി വരും, മൂർത്തമായി വരും. അതുകൊണ്ട് പെട്ടെന്ന് വരുന്നത് ശബ്ദവും അരൂപവുമാണ്. അതുകൊണ്ട് അതിന്റെ സൃഷ്ടി ആദ്യം എന്ന് പറയും. പിന്നെ മറ്റുള്ളതിനെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു വ്യക്തി, സത്തെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തി ഇരുന്നിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് സങ്കല്പിച്ചിട്ട് ഓരോന്നിനും ഓരോന്നിനായിട്ട് സൃഷ്ടിച്ചു. ആദാമിനി അവയെ സൃഷ്ടിച്ചതുപോലെ അങ്ങനെ തന്നെ ഇവിടെ പറയുന്നു. അത്തരത്തിലുള്ള ഒരു സൃഷ്ടിയല്ല അത്. ദൈവത്തിൻ്റെ ഒരു വ്യക്തിയെ ആയിട്ട് സങ്കല്പിക്കുമ്പോൾ ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, വേറൊരു മനുഷ്യനെ സൃഷ്ടിച്ചു. അതൊക്കെ വെറും കുട്ടിക്കഥകൾ, പൊട്ടക്കഥകൾ. ഇവിടെ അത്തരത്തിലല്ല പറയുന്നു. പിന്നെങ്ങനെയാണ് ആ സൃഷ്ടി മനസ്സിലാക്കേണ്ടത്? യഥാമൃത് ഘടാദ്യ ആകാരേണ യഥാവ രജ്വാദി സർപ്പാദ്യാരേ ആകാരേണ ബുദ്ധി പരികല്പിതേന. പറഞ്ഞാൽ ഇത് ബുദ്ധിയുടെ പരികല്പനയാണ്. അത് നമുക്കറിയാം, ജാഗ്രത എന്ന് പറയുന്ന ഒരു ബുദ്ധിയുടെ പരികല്പനയാണ്. ഈ കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കും. അദ്വൈതത്തിൽ തികച്ച് സാങ്കേതികമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണോ സങ്കല്പിക്കുന്നു, ഭാവന എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൽപ്പന എന്ന് പറയുന്നത് പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടും രണ്ടാ എന്റെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു, ഇത് പ്രതീതിയാണ്, കൽപ്പനയാണ്. പ്രതീതമാകുന്നു എന്ന് വെച്ചാൽ എനിക്ക് അനുഭവപ്പെടുന്നു. അത് സത്യമാണോ അസത്യമാണോ, എന്റെ ബുദ്ധിയുടെ സൃഷ്ടിയാണോ അല്ല, അതേ ബാഹ്യമായിട്ടുള്ളതാണോ, അതൊക്കെ പിന്നീട് വരുന്ന കാര്യം. ഒരു കാര്യം എന്താണ്? അത് കൽപ്പനയാണെന്ന് വെച്ചാൽ എന്റെ പ്രതീതിയാണ്. നമ്മൾ സാധാരണ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഇരിക്കുന്നു, ഇപ്പം കൽപ്പിക്കുന്നു, വിശപ്പുണ്ട്, ഒരു ഗ്ലാസ് പാൽപ്പായസം വരട്ടെ, ഒന്നും സംഭവിക്കത്തില്ല. നാവില് രസമൂറും അത്രയാണ്. അത് കഴിഞ്ഞ് അതിൽ കഴിഞ്ഞ് കൽപ്പന ഉണ്ടെന്ന് സംഭവിക്കത്തില്ല. ഇപ്പം പകലാണ്, രാത്രിയാവട്ടെ, കൽപ്പിച്ചതൊന്നും സംഭവിക്കത്തില്ല. സങ്കല്പശക്തിയുള്ള സിദ്ധന്മാരുണ്ടെന്ന് പറയുന്നു, സങ്കല്പിച്ച സംഭവിക്കുന്നു. സാധാരണ ജീവന്മാർക്ക് അതൊന്നും സംഭവിക്കരുത്. അതാണ് കൽപ്പന അല്ലെങ്കിൽ ഭാവന. ബുദ്ധി കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിപ്രതീതി. ജാഗ്രത എന്ന് പറയുന്ന ഒരു ബുദ്ധിപ്രതീതിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണെങ്കിൽ, ജ്ഞാനം എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണെങ്കിൽ അതിൽ വരുന്ന പ്രതിബിംബങ്ങൾ, അതാണ് പ്രതീതി എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ കണ്ണാടിയാണ്. വളരെ ശുദ്ധമായ കണ്ണാടിയാണ്. പക്ഷേ ഒരു തകരാറുണ്ട്. ഈ ലോകത്തിന് ഇന്ന് വരെ ആരും ശുദ്ധമായ കണ്ണാടി കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ ഞാനൊരു ശുദ്ധമായ കണ്ണാടി ഉണ്ടെന്ന്? അതാർക്കും സാധ്യമേ അല്ല. ശുദ്ധമായ കണ്ണാടി എന്തുകൊണ്ട് കാണാൻ പറ്റത്തില്ല? ശുദ്ധമായ കണ്ണാടി നോക്കുമ്പോൾ അവൻ കാണുന്ന എന്തായിരിക്കും? തൻ്റെ പ്രതിബിംബം. അപ്പോൾ പ്രതിബിംബം കൂടാതെയുള്ള കണ്ണാടിയാണ് ശുദ്ധമായ കണ്ണാടി. അത് കാണാൻ കഴിയത്തില്ല. അപ്പോൾ കണ്ണാടി കാണുന്നെങ്കിൽ പ്രതിബിംബത്തോടു കൂടിയും കാണാൻ പറ്റും. പക്ഷെ നമുക്കറിയാം കണ്ണാടി ശുദ്ധമാണ്. അത് നമുക്കറിയാം. അതെങ്ങനെ അറിയാൻ പറ്റും? പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റത്തില്ല. കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് അറിയാൻ പറ്റത്തില്ല. പ്രതീതി കാണുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ തൻ്റെ മുഖം കാണും. അപ്പോൾ നമുക്ക് കൽപ്പിക്കാം, ഈ ഞാൻ കാണുന്ന എൻ്റെ പ്രതിരൂപം ഇല്ലാതിരുന്നെങ്കിൽ അത് ശുദ്ധമായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത കാര്യമാണ്, നമ്മൾ പറയാറുണ്ട് ശുദ്ധമായ കണ്ണാടി. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു കൽപ്പന മാത്രമാണ്. പക്ഷെ അതൊരു സത്യവുമാണ്. സത്യത്തെക്കുറിച്ചുള്ള കൽപ്പന അത് സത്യമാണ്. കാരണം ഈ പ്രതിബിംബം എന്ന് പറയുന്നത് താത്കാലികമാണ്. നമ്മളതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിബിംബം ഉണ്ടായി. അതില്ലാതിരുന്നെങ്കിലോ ആ പ്രതിബിംബം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ഓരോ പ്രതിബിംബങ്ങളിൽ നിന്നും പ്രതിബിംബങ്ങളും അതിൽ നിന്നൊഴിച്ച് മാറ്റിയാൽ നമുക്ക് ഭാവനയെ സങ്കല്പിക്കാം, അത് ശുദ്ധമായിരിക്കും. പക്ഷെ അത് നമുക്ക് സാധ്യമല്ല. കണ്ണാടി എന്ന് പറയുന്നത് അതിന് പ്രതിബിംബത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അതേസമയം അത് ശുദ്ധവുമാണ്. അപ്പോൾ പ്രതിബിംബത്തോടുകൂടി ഇരുന്നിട്ട് അതിനെന്തുകൊണ്ട് ശുദ്ധമെന്ന് പറയുന്നു? കാരണം ഈ ബിംബങ്ങൾക്കൊന്നും അതിന് സ്പർശിക്കാൻ കഴിയുന്നില്ല. ബിംബങ്ങൾ ആ ശുദ്ധമായ കണ്ണാടിയിലെ പ്രതീതികളാണെന്ന് പറയാം. അതാണ് പ്രതീതി. സങ്കല്പമല്ല പ്രതീതി എന്ന് പറയുന്നതിന് വേണ്ടി പറയുകയാണ്. അശുദ്ധമായ പ്രതലത്തിലെ പ്രതീതികളാണ് ഈ നിഴലുകളെല്ലാം. അപ്പോൾ ആ നിഴലുകളുടെ സ്ഥിതി എന്താ? അവിടെ ഉണ്ടത് കണ്ണാടിയുടെ മുമ്പ് ചെന്നിട്ട് അതിൽ നോക്കിയിട്ട് പറയാൻ പറ്റുമോ എൻ്റെ പ്രതീതി ഇല്ല എന്ന്? ഇത് ശുദ്ധമാണ്, അതുകൊണ്ട് എൻ്റെ പ്രതീതി ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ആ പ്രതീതി അംഗീകരിച്ചേ പറ്റും ബലാൽ. അതേസമയം അത് ശുദ്ധമാണ്. പ്രതീതി അതിനെ സ്പർശിക്കുന്നുമില്ല. കണ്ണാടിയിൽ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും അഴുക്കേട് പറ്റാം, പക്ഷെ പ്രതിബിംബത്തിന് അതിനെ മലിനമാക്കാൻ കഴിയത്തില്ല, അതിനെ സ്പർശിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് പ്രതീതി ആയതുകൊണ്ട്. രണ്ടും രണ്ടാണ്. കണ്ണാടിയിൽ നമ്മൾ കുറച്ച് അഴുക്ക് തേച്ചെന്നിരിക്കട്ടെ, അത് മങ്ങിപ്പോവും. പക്ഷെ പ്രതീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്രതീതിക്ക് കണ്ണാടിയെ ഒരു മാലിന്യം ഉണ്ടാകാൻ കഴിയത്തില്ല. അതാണ് പ്രതീതി. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അശുദ്ധമായ പ്രതലവും പ്രകാശവും മറ്റൊരു ബിംബവും കൂടി ചേരുമ്പോൾ അത് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ടും ആ പ്രതലത്തിന് സ്പർശിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അതുപോലെയാണ് ബുദ്ധി പരികല്പന എന്ന് പറയുന്നത്, ജ്ഞാനത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത്. നമ്മളെ കരുതും ഞാൻ കണ്ണാടിയുടെ മുമ്പ് പോയി നിന്ന് ഞാൻ കാണുന്നു, അതുകൊണ്ട് എന്റെ പ്രതിബിംബം അവിടെ ഉണ്ടായി എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. കണ്ണാടി എന്തായിരിക്കും ചിന്തിക്കുന്നത്? കണ്ണാടിയെ സംബന്ധിച്ച് എന്താണ്? കണ്ണാടി ഞാനിങ്ങനെ സ്വച്ഛമായിരിക്കുന്നു, ശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് പ്രകാശത്തിന്റെയും രൂപങ്ങളുടെയും എല്ലാം പ്രതിബിംബം ഉണ്ടാകുന്നു. താൻ ശുദ്ധമായിരുന്നതുകൊണ്ട് അശുദ്ധമായതിനെ പ്രതിബിംബിക്കാൻ കഴിയുന്നില്ലല്ലോ. ശുദ്ധിയുള്ളിടത്തെ നമുക്ക് അഴുക്കിനെ അറിയാൻ പറ്റും, ശുദ്ധിയില്ലാത്തടത്ത് അഴുക്കിനെ അറിയാൻ പറ്റും. അതുപോലെ ഇത് ഈ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം അത് സ്വയം ശുദ്ധമായതുകൊണ്ട് അതിൻ്റെ ഈ പ്രതിബിംബത്തെ അറിയാൻ കഴിയും. കണ്ണാടിയിൽ എന്ത് രൂപവും പ്രതിഫലിക്കും, അതുപോലെ ഈ ബുദ്ധിയിൽ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ സർവം അതി പ്രതിബിംബിക്കുന്നു, പ്രതിഫലിക്കുന്നു, പ്രതീതമാകുന്നു. എന്താ പ്രതിബിംബം? കണ്ണാടിയുടെ സൃഷ്ടിയാണ്. കണ്ണാടി സൃഷ്ടിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഭാവനയാണ്, ഒരിക്കലുമല്ല. ഭാവിച്ചതെന്ന് സൃഷ്ടിക്കാൻ മതിയോ? ഇവിടെ സൃഷ്ടിക്കൊരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് സൃഷ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സൃഷ്ടിയിൽ സംഭവിക്കുന്നു. പക്ഷെ ബുദ്ധിയിൽ എന്താ സംഭവിക്കുന്നത്? ബുദ്ധിയിൽ സർവവും പ്രതീതമാകുന്നു. സൃഷ്ടി ബാഹ്യമായി സംഭവിക്കുന്നു, ആന്തരികമായി ബുദ്ധിയിൽ അത് പ്രതീതമാകുന്നു. ഇതാണ് നമ്മുടെ സാധാരണ അനുഭവം. അതാണ് ബുദ്ധി പരികല്പന എന്ന് പറയുന്നത്. അല്ല, നമ്മൾ സങ്കല്പിച്ചിട്ട് ഇവിടെ എന്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നു എന്നല്ല. സങ്കല്പിച്ചാൽ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. ആരെങ്കിലും വിശക്കുന്നവൻ അന്നം സങ്കല്പിച്ചാൽ മതി, അത് സംഭവിക്കത്തില്ല. പക്ഷെ ബുദ്ധിയാകുന്ന, ബോധമാകുന്ന ഈ കണ്ണാടിയിൽ ഇതെല്ലാം പ്രതീതമാകുന്നു. അതിൽ പിന്നെന്താ വ്യത്യാസം? കണ്ണാടിയും അവിടുത്തെ ബിംബവും, കണ്ണാടി വേറെ, പ്രകാശം വേറെ, ബിംബം വേറെ, അങ്ങനെ നിൽക്കുന്നു. അതാണ് ദൃഷ്ടാന്തത്തിൽ വരുന്ന വ്യത്യാസം. കാണുന്നവൻ വേറെ, ആ ഉപാധി കണ്ണാടി വേറെ, അവന്റെ പ്രതിബിംബം വേറെ, അങ്ങനെ അവിടെ നിൽക്കുന്നു. ഇവിടെ എന്താണ്? ഇവിടെ ദൃഷ്ടാന്തം പറയുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാകുന്നു. യഥാ ഘടാദ്യാകാരേണ, ഒരേ ഒരു വസ്തു, ഒരു സത്ത്, ആ സത്തിൽ തന്നെ ഈ പരിണാമങ്ങൾ സൃഷ്ടിയാകുന്ന പരിണാമം സംഭവിക്കുന്നു. ആ സത്തിൽ തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്, ബുദ്ധിയാകുന്ന ഒരു കണ്ണാടി, ബോധമാകുന്ന ഒരു കണ്ണാടി, അതിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കും. സൃഷ്ടിയും സ്ഥിതിയും സംഹാരങ്ങളും സംഭവിക്കുന്നു. സംഭവിക്കുമ്പോൾ അതിനൊന്നും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ഈ വ്യാപാരങ്ങൾക്ക് കണ്ണാടിയുടെ മുമ്പ് ചെല്ലുന്നു, എന്നിട്ട് അതിൽ നിന്നും മറഞ്ഞിരിക്കുക, അത് സാധ്യമല്ല.